Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8 അധ്യായം 41 മുതൽ 56 വരെ വാക്യങ്ങൾ. മൂശാക്കാലം 2 ഞായർ.
എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ ഒരു അധികാരിയായ ജായറോസ് യേശുവിന്റെ കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവന്റെ ഏകപുത്രി ആസന്നമരണയായിരുന്നു. അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിന് സ്പർശിച്ചുവെന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. അവനവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക.
ഭാരത സഭയുടെ ആശയവിനിമയ സംവിധാനത്തിൽ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു ഈശോസഭാംഗമായ ഫാദർ ജേക്കബ് ശ്രാമ്പിക്കൽ. 1 വർഷം മുൻപ് അദ്ദേഹം കടന്നുപോയത് ഇന്നും ദുഃഖസ്മരണയാണ്. സഭാതലത്തിൽ ഫാദർ ശ്രാമ്പിക്കൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ്. കമ്മ്യൂണിക്കേഷൻസ് ക്യാൻ റിന്യൂ ദ ചേർച്ച്. സത്യസന്ധമായ ആശയവിനിമയത്തിന് സഭയെ നവീകരിക്കാനാവും എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലുള്ള നവീകരണ ചിന്തകൾ ഇന്നും പ്രവചനശക്തിയുള്ളവയാണ്. വെൻ ഗോഡ് ലെഡ് യു ടു ദി എഡ്ജ് ഓഫ് ദി ക്ലിഫ്, One or two things can happen. Either he will catch you when you fall, or he will give you wings to fly. Parvathagrathoolam devam enne ethichittundengil rendu karyangal sambhavyamaanu. Veezhukayanengil devam enne thaangikollum, allengil parakkuvan chiragukal nalgi avadan enne samrakshikkum. Aashayavinimaya lokathe agraganyanum nalla adhyapakanum aayirunnu Jacob Achante sthiram prayogamaayirunnu ithu. അല്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ജീവിതബോധ്യവുമായിരുന്നിരിക്കണം ഈ പ്രസ്താവം. രോഗാവസ്ഥയിലും മരണഘട്ടത്തിലും വിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ കൃപാസ്പർശം ലഭിച്ച 2 വ്യക്തികളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുന്നത്. മരണവക്രത്തിലെത്തും മുൻപ് രോഗത്തിലും വേദനയിലും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷ സംഭവം വ്യക്തമാക്കുന്നു. 2-in-1 എന്ന് വിളിക്കാവുന്ന സംഭവമാണിത്. ക്രിസ്തുവുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ 2 പേർക്ക് ലഭിച്ച സൗഖ്യദാനത്തിൻ്റെ കഥയാണിത്. ആദ്യം സൗഖ്യം പ്രാപിക്കുന്നത് സ്ത്രീയാണെങ്കിൽ മറ്റേത് പെൺകുട്ടിയാണ്. ക്രിസ്തു നൽകുന്ന വിമോചനം സമഗ്രവും സകലർക്കുമുള്ളതുമാണ്. രോഗഗ്രസ്തയായ പെൺകുട്ടിക്ക് 12 വയസ്സും സ്ത്രീയുടെ രോഗാവസ്ഥയ്ക്ക് 12 വർഷവും പഴക്കമുണ്ടെന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. നിലയ്ക്കാത്ത രക്തസ്രാവമാണ് ഒരാളുടെ പ്രശ്നമെങ്കിൽ പെൺകുട്ടി രോഗം പിടിപെട്ട് മരണവക്കിൽ എത്തിയിരിക്കുകയാണ്. 2 പേരെയും ക്രിസ്തു മകളെ, ബാലികെ എന്ന് വിളിച്ച് സൗഖ്യപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ ശാന്തതയുടെ ഭാവമാണ് മകനെ, മകളെ എന്നുള്ള ആ വിളി, ആ അഭിസംബോധന. സ്നേഹത്തിൻ്റെ സിദ്ധിയുള്ളതിനാൽ നാമെല്ലാവരും അടിസ്ഥാനപരമായി നല്ലവരാണ്. എന്നാൽ നമ്മിലെ നന്മ മറ്റുള്ളവർ അനുഭവിക്കേണ്ടത് വിനയഭാവത്തിലും ശാന്തതയിലുമാണ്. എപ്പോഴും ആരോടെങ്കിലുമൊക്കെ മെക്കിട്ട് കയറിയാലേ സമാധാനമാകൂ എന്നുള്ളവരും ഈ ലോകത്തുണ്ട് എന്നോർക്കണം. മനുഷ്യരോട് മാന്യമായും ശാന്തഭാവത്തിലും സത്യസന്ധമായും സംസാരിക്കാൻ സാധിക്കാത്തവരാണവർ. ഹ്രസ്വമായ ഈ ജീവിതത്തിൽ നന്മയുടെ പൂക്കളും സുഗന്ധവും വിരിയിക്കുന്നതാണ് വിജയം, ജീവിതവിജയം. രോഗിണിയായ പെൺകുട്ടിയുടെ പിതാവും രക്തസ്രാവക്കാരി സ്ത്രീയും ക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്തുന്നു. പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഭാവമാണ് അവരുടെ വരവ്. സമ്പൂർണ്ണ സമർപ്പണം ആരാധനയാണ്. ക്രിസ്തുവിൻ്റെ തിരുവസ്ത്രത്തുമ്പിൽ ആ സ്ത്രീ വെറുതെ സ്പർശിച്ചതല്ല, വിശ്വാസത്തോടെയാണ്. വിശ്വാസമാണ് അവളുടെ രോഗശാന്തിക്ക് കാരണം. ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ട ശക്തിയാണ് അവളെ സുഖപ്പെടുത്തിയതെന്ന് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. മാന്ത്രിക സ്പർശമല്ലതെന്ന് വ്യക്തമാക്കുകയാണ് ഭിഷഗ്വരനായ ലൂക്ക. സൗഖ്യം പ്രാപിക്കും എന്ന വിശ്വാസദൃഢത രോഗശാന്തിക്ക് അനിവാര്യമാണ്. മനുഷ്യരുടെ വിശ്വാസദാർഢ്യത്തെ ക്രിസ്തു അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. രോഗത്തിൽ നിന്നുള്ള രക്ഷയാണ് ഇവിടെ ക്രിസ്തു വിവക്ഷിക്കുന്നത്, നിത്യരക്ഷയല്ല. 12 വർഷം പഴക്കമുള്ള രോഗവും 12 വയസ്സുകാരിയുടെ മരണവും പ്രായോഗികമായി ഒന്നു തന്നെയാണ്. മരണത്തിൻ്റെ വക്കോളമെത്തിയ ഈ രണ്ടു പേർക്കാണ് ദൈവാനുഭവമുണ്ടായത്. വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ അനുഭവിച്ചറിയാൻ രോഗത്തെക്കാളും സഹനത്തെക്കാളും നല്ല മറ്റൊരവസരമില്ല. ആൾക്കൂട്ടത്തിലുള്ള ഏത് രോഗിയുടെയും സാന്നിധ്യം ക്രിസ്തുവെന്ന മഹാവൈദ്യൻ തിരിച്ചറിയുന്നു എന്നതാണ് സത്യം. പുരുഷാരം അവിടുത്തെ ചുറ്റും തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടുന്ന് അതറിയുന്നത്. തന്നെ ആരോ സ്പർശിച്ചുവെന്നാണ് ക്രിസ്തു പറഞ്ഞത്. ആരാണ് അങ്ങയെ സ്പർശിച്ചതെന്ന് പത്രോസും അപ്പോൾ ആരാഞ്ഞു. അല്ല, തന്നെ ആരോ യഥാർത്ഥത്തിൽ സ്പർശിച്ചിട്ടുണ്ടെന്ന് ക്രിസ്തു ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഭയചകിതയായൊരു സ്ത്രീ ഇതാ മുന്നോട്ട് വരുന്നു. 12 വർഷമായി ഒരു രഹസ്യരോഗത്തിൻ്റെ കെണിയിലായിരുന്നവൾ. ഒത്തിരി വൈദ്യന്മാരുടെ ചികിത്സയ്ക്ക് വിധേയപ്പെട്ട് പണം തീരുകയും എന്നാൽ രോഗം മാത്രം ബാക്കി നിൽക്കുകയും ചെയ്ത ഹതഭാഗ്യയാണവൾ. പിന്നെ ക്രിസ്തുവും അവളും തമ്മിലുള്ള ചെറുതെങ്കിലും അതീവ ഹൃദ്യമായ സംഭാഷണമുണ്ട്. രോഗിയുമായി സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലും പരിസരങ്ങളിലും ആൾക്കൂട്ടമോ ആരവങ്ങളോ ഒന്നുമില്ല. അവിടുന്ന് നൽകുന്ന ശ്രദ്ധയും വാത്സല്യവും ഓരോ രോഗിയും അർഹിക്കുന്നതാണ്. രോഗി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ക്രിസ്തു നൽകുന്നത്. അങ്ങൊരു വാക്കരുൾ ചെയ്താൽ മതി എന്ന് നിലവിളിക്കുന്നവരെ അവിടുന്ന് തന്നോട് ചേർത്ത് പിടിച്ച് സൗഖ്യപ്പെടുത്തിയെന്ന് വചനം വെളിപ്പെടുത്തുന്നു. ഔഷധങ്ങളുടെയും ചികിത്സയുടെയും ഒരു പ്രാക്രൂപമെന്ന് കരുതാവുന്ന ചില കാര്യങ്ങൾ ക്രിസ്തു ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കുരുടൻ്റെ കണ്ണിൽ നാട്ടുകുളത്തിലെ ചേറും തുപ്പലും ചേർത്ത് ലേപനം ചെയ്തു. കർണപുടങ്ങളിൽ തുപ്പൽ പുരട്ടിയിട്ട് എഫേത്ത എന്ന് മന്ത്രിച്ചുകൊണ്ട് അവിടുന്ന് അവർക്ക് സൗഖ്യം നൽകി. പാപ്പ ഫ്രാൻസിസിൻ്റെ പ്രഥമ ഔദ്യോഗിക പ്രബോധനമാണ് ലൂമൻ ഫീദെയി, വിശ്വാസത്തിൻ്റെ വെളിച്ചം. മനുഷ്യജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുന്ന പാപ്പായുടെ ദൈവശാസ്ത്രപരവും അജപാലനപരവുമായ പ്രബോധനമാണിത്. മനുഷ്യാസ്തിത്വത്തെ പ്രകാശിപ്പിക്കുന്ന വിശ്വാസ വെളിച്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ ദൈവശാസ്ത്രപരമായും എന്നാൽ വളരെ ലളിതമായും പാപ്പ ഈ പ്രബോധനത്തിൽ വിവരിക്കുന്നു. വിശ്വാസത്തെ മിഥ്യയായ അന്വേഷണമായും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വിഘ്നമാകുന്ന ഘടകമായും കാണുന്ന നവയുഗത്തിൻ്റെ ചിന്താഗതിയിൽ നിന്നും വ്യത്യസ്തമായി നന്മതിന്മകളെ വിവേചിച്ചറിഞ്ഞ് സമൂഹത്തിൽ ജീവിക്കാനും മുന്നേറാനുമുള്ള ആത്മീയ കരുത്താണ് വിശ്വാസമെന്ന് തൻ്റെ ചാക്രിക ലേഖനത്തിൽ പാപ്പ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസരാഹിത്യം ജീവിത പരിസരങ്ങളിലേക്കുള്ള അന്ധമായ എടുത്തുചാട്ടമാണെന്നും പാപ്പ വ്യക്തമാക്കുന്നു. സമഗ്രതയോടും ഐക്യദാർഢ്യത്തോടും കൂടെ വിശ്വാസം ജീവിച്ചുകൊണ്ടും പ്രഘോഷിച്ചുകൊണ്ടുമാണ് സഭയുടെ ആത്മീയ ചക്രവാളത്തിൻ്റെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കേണ്ടത്. സഭയുടെ വിശ്വാസ നവീകരണത്തിനായി ആധുനിക യുഗത്തിൻ്റെ ആരംഭത്തിൽ സമ്മേളിച്ച 2 വത്തിക്കാൻ കൗൺസിലിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഘട്ടമാണ് നാം ആചരിക്കുന്ന വിശ്വാസവർഷം. വിശ്വാസ പഠനത്തിനും നവീകരണത്തിനുമേറെ പ്രസക്തിയും പ്രാധാന്യവും കൊടുത്തുകൊണ്ടുള്ള പ്രഘോഷണം തന്നെയാണ് വിശ്വാസ വർഷാചരണം. ഇന്ന് ആഗോളസഭയുടെ മിഷൻ ഞായർ ദിനം കൂടിയാണ്. നാം ജീവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യേണ്ട ദൈവിക ദാനമാണ് വിശ്വാസമെന്ന് തൻ്റെ സന്ദേശത്തിലൂടെ പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്, നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ലാഘവ ബുദ്ധിയോടെ കാണാവുന്ന ജീവിതത്തിലെ അവസ്ഥാവിശേഷമല്ല വിശ്വാസം, മറിച്ച് അനുദിനം ബലപ്പെടുത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട ദൈവിക ദാനമാണത്. വിശ്വസിക്കുന്നവനെല്ലാം വ്യക്തമായി കാണുന്നു. വിശ്വാസത്തിൻ്റെ വെളിച്ചം ദൈവത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്നതിനാൽ അത് മനുഷ്യാസ്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുകയും തെളിയിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. വിശ്വാസത്തിൻ്റെ പ്രഭവസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ജീവിതരംഗങ്ങളുടെ ഗതകാല സ്മരണയിൽ ഊന്നി നിൽക്കുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവികാല ചക്രവാളത്തിലേക്ക് വിന്യസിപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ നന്മയിൽ പ്രകാശിക്കും, അവയെന്നും പ്രശോഭിക്കും.
വിടരും പ്രഭാതത്തിനഴകോടെ നാഥ മനസ്സിൻ്റെ ഉള്ളിൽ വസിക്കൂ, ഹൃദയത്തിലുണരുന്ന സ്പന്ദനമോരോന്നും ആത്മാവിൻ ഗാനമായി വാഴ്ത്താം. ദാനമായി തന്നതാം ജീവന്റെ ശ്വാസവും ആത്മാവിൻ രാഗമായി മാറ്റാം. ദാനമായി തന്നതാം ജീവന്റെ ശ്വാസവും ആത്മാവിൻ രാഗമായി മാറ്റാം. വിടരും പ്രഭാതത്തിനഴകോടെ നാഥ മനസ്സിൻ്റെ ഉള്ളിൽ വസിക്കൂ.
കെ ജെ യേശുദാസ് ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ ചെറിയൻ കുനിയന്തോടത്തിൻ്റെ വരികൾക്ക് ജെർസൺ ആന്റണി ഈണം പകർന്നിരിക്കുന്നു.
മുന്നോട്ടു വയ്ക്കുന്ന പാദങ്ങൾ ഓരോന്നും ഉള്ളിന്മേലാകാതെ വേണം, നാവിൽ നിന്നുതിരുന്ന വാക്കുകൾ ഓരോന്നും നാലാൾക്കു നന്മയാകേണം. വിശ്വത്തിനുടയവനായവനെ എന്നെ വിശ്വാസപാഠം പഠിപ്പിക്കണേ, വിശ്വത്തിനുടയവനായവനെ എന്നെ വിശ്വാസപാഠം പഠിപ്പിക്കണേ, എന്നെ വിശ്വാസപാഠം പഠിപ്പിക്കണേ. വിടരും പ്രഭാതത്തിനഴകോടെ നാഥ മനസ്സിൻ്റെ ഉള്ളിൽ വസിക്കൂ. കാഴ്ചകൾ ഓരോന്നും ദൈവീകമായുള്ളതാകാം, ഉൾക്കണ്ണിനന്ധത മാറ്റുവാൻ എന്നെന്നും അഞ്ജനം നീ നൽകിടേണം. വിശ്വത്തിനുടയവനായവനെ നാഥ വിശ്വാസ നേത്രം തുറന്നിടേണേ, വിശ്വത്തിനുടയവനായവനെ നാഥ വിശ്വാസ നേത്രം തുറന്നിടണേ, എൻ്റെ വിശ്വാസ നേത്രം തുറന്നിടണേ. വിടരും പ്രഭാതത്തിനഴകോടെ നാഥ മനസ്സിൻ്റെ ഉള്ളിൽ വസിക്കൂ, ഹൃദയത്തിലുണരുന്ന സ്പന്ദനമോരോന്നും ആത്മാവിൻ ഗാനമായി വാഴ്ത്താം. ദാനമായി തന്നതാം ശ്വാസവും ആത്മാവിൻ രാഗമായി മാറ്റാ. വിടരും പ്രഭാതത്തിനഴകോടെ നാഥ മനസ്സിൻ്റെ ഉള്ളിൽ വസിക്കൂ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.